You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, ശ്രീ ബൈജു മത്തായി, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഏപ്രിൽ 2-ാം തീയതി ഫെഡറൽ സർക്കാർ പുതിയ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പുതിയ ഒട്ടേറെ നികുതി നയങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള നികുതി നയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്സ് ഓഫ്സെറ്റ്. അതിനെ ഇത് എങ്ങനെയാണ് ഈ വർഷം ബാധകമാവുക എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായിട്ടും. ട്രഷറർ ഈ ഏപ്രിൽ 2-ാം തീയതി അവതരിപ്പിച്ച ഓസ്ട്രേലിയൻ ഫെഡറൽ ബഡ്ജറ്റ് ഏകദേശം 158 ബില്യണിലുള്ള ടാക്സ് റിലീഫുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടാക്സില് പുതിയ ഓഫ്സെറ്റുകൾ ചിലത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും എടുത്ത് ആദ്യമേ ആമുഖത്തിൽ തന്നെ പറയേണ്ട വിഷയം, ഒരു ഇലക്ഷൻ ഇയർ ആണ്. ഈ ബഡ്ജറ്റിന് ശേഷം നേരെ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെല്ലാം നിയമമായിട്ടില്ല. അടുത്ത ഇലക്ഷന് ശേഷമാണ് ഇത് നിയമം പ്രാബല്യത്തിലേക്ക് വരേണ്ടത്. ആ ഒരു വിഷയം കൂടെ നമ്മൾ ഇത് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ ഞാൻ പറയാം. $1,080 ഒരു ലോ ആൻഡ് മിഡിൽ ഇൻകം ടാക്സ് ഓഫ്സെറ്റ് ആണ് ഇതിലെ ഇമ്മീഡിയറ്റ് ടാക്സ് റിലീഫായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 2 വർക്കിംഗ് മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബത്തിന് $2,160 ഒരു ടാക്സ് ഓഫ്സെറ്റ് കിട്ടും. ടാക്സിൽ നിന്ന് ഒരു വർഷം കൊടുക്കുന്ന ടാക്സിൽ കുറവ് വരും.
അപ്പോൾ ഈ ഒരു ടാക്സ് ഓഫ്സെറ്റ് ഏത് രീതിയിലാണ് ഓരോരുത്തർക്കും ലഭിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് ലഭിക്കുക?
അത് ഡൽഹി ഇവിടുത്തെ ഓസ്ട്രേലിയൻ ടാക്സിൽ 18,200 വരെ ഇൻകം ഏൺ ചെയ്യുന്ന, ഒരു വർഷത്തിൽ ഏൺ ചെയ്യുന്ന വ്യക്തിക്ക് ടാക്സ് ഇൻകം ടാക്സ് ഇല്ല. 18,200 മുതൽ 37,000 വരെ ഉള്ളവർക്ക് 19% ടാക്സ് ആണ്. ആ ബ്രാക്കറ്റിൽ തൊട്ടാണ് $255 ടാക്സ് റിലീഫ് തുടങ്ങുന്നു. ആ ടാക്സ് റിലീഫ് അല്ലെങ്കിൽ ഈ ടാക്സ് ഓഫ്സെറ്റ് 37,000 മുതൽ 48,000 വരെയുള്ള അടുത്ത ബ്രാക്കറ്റിലെ ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈച്ച് ഡോളറിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. 48,000 വരെയുള്ളവർക്കാണ് $1,080 വർദ്ധിക്കും ടാക്സ് ഓഫ്സെറ്റ്. 48,000 മുതൽ 90,000 വരെയുള്ള അടുത്ത ബ്രാക്കറ്റിൽ ഉള്ളവർക്ക് ഈ ഫുൾ ടാക്സ് റിലീഫ് ലഭിക്കും. $1,080 ഇൻഡിവിജ്വലിന്റെ കാര്യമാണ്, $1,080 ടാക്സ് ഓഫ്സെറ്റ് ലഭിക്കും. അതിനുശേഷം 90,000 മുകളിലേക്ക് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 126,000 വരെ ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഓരോ ഡോളർ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞ് 126,000 ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തിക്ക് ഇത് സ്റ്റോപ്പ് ആകും.
ശ്രീ ബൈജു, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്ന് ടാക്സ് ബ്രാക്കറ്റുകളിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇത് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പരിഷ്കാരമാണ്. എന്നിരുന്നാലും ഇതിൽ കൂടുതൽ പരിഷ്കാരം ഈ വർഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായും. അതായത് ഇവിടുത്തെ ടാക്സ് ബ്രാക്കറ്റുകളിൽ ചില പരിഷ്കാരങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുകയും ഒരു 7-വർഷ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും അത് നിയമം പാസ്സാവുകയും നിയമമാവുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതിൽ വീണ്ടും ചില പരിഷ്കാരങ്ങളിലും കൂടെ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. അതായത് 2 ഘട്ടങ്ങളായിട്ടാണ് അത് നടപ്പാവുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റിലെ പ്രഖ്യാപന പ്രകാരം 2022 ചില ബ്രാക്കറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം 2024-25 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും ഈ പൂർണ്ണമായ പരിഷ്കാരങ്ങൾ എല്ലാം നടപ്പാക്കുന്നത്, അതായത് ഇനിയും വരുന്ന 5 വർഷത്തിൽ ഈ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എപ്രകാരമാണെന്ന് ഞാൻ പറയാം. $18,200 വരെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് ടാക്സ് ഇല്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ട. 18,200 മുതൽ 37,000 വരെ ഇൻകം ഉള്ളവര് സെക്കൻഡ് ബ്രാക്കറ്റിൽ വരും. ഇപ്പോഴത്തെ ടാക്സ് നിയമപ്രകാരം ആ ബ്രാക്കറ്റിൽ ഇൻകം വരുന്നവർക്ക് 19% ആണ് അവരുടെ ടാക്സ് റേറ്റ്. ആ 37,000 എന്നുള്ള അപ്പർ ലിമിറ്റ് 41,000-41,000 വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് നിയമമാക്കുകയും ചെയ്തിരുന്നു. 2022 നടപ്പാക്കുന്നതായിട്ടാണ് നിയമം പാസ്സാക്കിയിരുന്നത് കഴിഞ്ഞ വർഷം. എന്നാൽ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന 41,000 എന്നുള്ള ലിമിറ്റ് വീണ്ടും ഉയർത്തി 45,000 ഉയർത്തും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള അടുത്ത ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 45,000 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നിലവിൽ അത് 37,000 മുതൽ 87,000 വരെയാണ്. ഈ ബ്രാക്കറ്റ് മാറി 45,000 മുതൽ 200,000 വരെ ഒരു ബ്രാക്കറ്റിലാക്കുകയാണ്. അതായത് 37,000 മുതൽ 87,000 വരെ 32.5% ടാക്സും 87,000 മുതൽ 180,000 വരെ 37% ടാക്സും കൊടുത്തിരുന്ന രണ്ട് ബ്രാക്കറ്റുകൾ 2024-25 രണ്ടാം ഘട്ട ചേഞ്ചിൽ ഒറ്റ ബ്രാക്കറ്റായി മാറുകയാണ്. 37% ടാക്സ് എന്നുള്ള ആ ബ്രാക്കറ്റ് കംപ്ലീറ്റ്ലി എടുത്ത് അബോളിഷ് ചെയ്യുകയാണ്. അതിനുശേഷം 30% ടാക്സ് മാത്രം കൊടുത്താൽ മതിയാകും ആ ബ്രാക്കറ്റിലുള്ള ആൾക്കാര്.
അപ്പോൾ ഇത് 2024-25 നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന കാര്യമാണ്. അത് 45,000 മുതൽ 200,000 വരെ ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് അതിനുശേഷം 30% നികുതി നിരക്ക് മാറുന്നതാണ് അല്ലെ?
അതെ, നിജപ്പെടുത്തുകയാണ്. അതായത് ഏകദേശം 70% ഓസ്ട്രേലിയൻ നികുതിദായകർ ആ ബ്രാക്കറ്റിലായി മാറും.
ഓക്കെ, ഇനി ശ്രീ ബൈജു മത്തായി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചെറുകിട ബിസിനസ് രംഗത്തുള്ള നികുതി നയങ്ങൾ. ഒപ്പം ABN ഉപയോഗിക്കുന്ന രീതിയിൽ നിയമങ്ങൾ കർശനമാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് ഇവ?
ഏറ്റവും മുഖ്യമായി ബിസിനസ്സുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പരിഷ്കാരം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റന്റ് അസറ്റ് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് $20,000 വരെ വിലയുള്ള അസറ്റുകൾ ഒറ്റ വർഷമായിട്ട് എഴുതി തള്ളുക, അതായത് ഡിപ്രിസിയേറ്റ് ചെയ്യുക, അതിന്റെ മൂല്യം ഒറ്റ വർഷത്തിൽ തന്നെ ക്ലെയിം ചെയ്യുക എന്നുള്ള ഒരു ആനുകൂല്യം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ വർഷം, അതായത് ഈ ബഡ്ജറ്റ് നൈറ്റ് April 2, 7:30 ശേഷം അത് 20,000 to 30,000 വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് അതിനുവേണ്ടി നമുക്ക് അടുത്ത ഇലക്ഷൻ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണ്ട, അടുത്ത ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഈ 2nd തീയതിക്ക് ശേഷം വാങ്ങുന്ന 30,000 വരെയുള്ള ഒരു അസറ്റ് സ്ട്രെയിറ്റ് ഇൻസ്റ്റന്റ് റൈറ്റ് ഓഫിലൂടെ ഒറ്റ വർഷത്തിൽ തന്നെ ക്ലെയിം ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പുതിയതായി ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ പ്രയോജനകരമായ ഒരു ബിസിനസിന്റെ അസറ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വാഹനം ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നു, ഒരു മെഷീനറി വാങ്ങിയാൽ അവർക്കത് 5 വർഷവും 10 വർഷവുമായി ഡിപ്രിസിയേഷനായിട്ട് ഘട്ടംഘട്ടമായിട്ട് ക്ലെയിം ചെയ്യേണ്ട. അവരുടെ ആദ്യത്തെ വർഷം തന്നെ 30,000 വിലയ്ക്കുള്ളിലാണെങ്കിൽ ഒറ്റ വർഷത്തിൽ തന്നെ അതിൽ ടാക്സ് ക്ലെയിം ചെയ്ത് അതിലൂടെ കിട്ടുന്ന ടാക്സ് ഡിഡക്ഷൻ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് മാത്രമല്ല, ഇത് 10 മില്യണിനുള്ളിൽ വിറ്റുവരവുള്ള വളരെ സ്മോൾ ബിസിനസ്സിനായിരുന്നു, ചെറിയ ബിസിനസ്സുകൾക്ക് മാത്രമായിരുന്നു ഇത് കൊടുത്തിരുന്നത്. ഈ വർഷം മുതൽ അത് 30 മില്യൺ വരെ വിറ്റുവരവുള്ള മീഡിയം സ്കെയിൽ ഇടത്തരം ബിസിനസ്സുകൾക്കും കൂടെ ഈ ആനുകൂല്യം ആപ്ലിക്കബിൾ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ വർഷം മുതൽ.
ഓക്കെ, ABN കാര്യത്തിൽ മറ്റു ചില മാറ്റങ്ങളും ഉദ്ദേശിക്കുന്നുണ്ടല്ലോ?
തീർച്ചയായിട്ടും ഡെല്ലിസ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ബ്ലാക്ക് ഇക്കോണമിയെ നേരിടുക, അല്ലെങ്കിൽ അതിനെ കൂടുതൽ കൺട്രോളിൽ വരുത്തുക, നിയന്ത്രിക്കുക എന്നുള്ള വിഷയത്തെ ലക്ഷ്യമാക്കി ഗവൺമെന്റ് ABN ഹോൾഡ് ചെയ്യുന്നവർക്ക്, ഇപ്പോ നമ്മളുടെ ഇടയിൽ ടാക്സ് പേയേഴ്സിനെ കാണുകയാണ്, മിക്കവാറും പേര് ഒരു ABN ഹോൾഡ് ചെയ്യുന്നു. അവര് ABN സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ പോലും അവരെല്ലാം ഒരു ABN അവരുടെ ഉപയോഗത്തിന് അല്ലെങ്കിൽ ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അവർ അത് ABN രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ അവരൊരു ബിസിനസ് റൺ ചെയ്യുന്നില്ലെങ്കിലും സൂക്ഷിക്കുന്നുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ ABN ഹോൾഡ് ചെയ്യുന്നവരെല്ലാം നിർബന്ധമായും ടാക്സ് റിട്ടേൺ ലോഡ്ജ് ചെയ്തിരിക്കണം. മാത്രമല്ല, ഓരോ വർഷവും അവരുടെ ABN ഇൻഫർമേഷൻ ടാക്സ് ഓഫീസിനോട് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബിസിനസ് രജിസ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അഡ്രസ് വ്യത്യാസങ്ങൾ, അവരുടെ ജോലിയിലെ അല്ലെങ്കിൽ ബിസിനസ്സിലെ ടൈപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, അതുപോലെ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എവരി ഇയർ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഒരു നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഷാം കോൺട്രാക്ടിങ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട ഒരു വ്യക്തിയെ പകരം അവർക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ, സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ ലീവ് ആനുകൂല്യങ്ങൾ, അതൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് അവരെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറായിട്ട് കാണിക്കുന്ന ഒരു ന്യൂനപക്ഷം ബിസിനസ് മേഖലയിലുണ്ട്. അത് ടാക്സ് ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് ഷാം കോൺട്രാക്ടിംഗ് എന്ന് പറയുന്നത്. ഷാം കോൺട്രാക്ടിങ്ങിനെ ടാക്സ് ഓഫീസ് എപ്പോഴും ലക്ഷ്യമിടാറുണ്ട്. എന്നാൽ ഷാം കോൺട്രാക്ടിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിനെ ഇപ്രകാരം സംഭവിക്കുന്നതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയർ വർക്ക് ഓസ്ട്രേലിയയുടെ അണ്ടറിൽ അടുത്ത വർഷം മുതൽ ടാക്സ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, അതും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി കമ്പനി നികുതിയുടെ കാര്യത്തിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ കൂടുതൽ വേഗതയിൽ നടപ്പിലാക്കാൻ ഈ ബജറ്റിൽ പറയുന്നുണ്ട്, ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
അതെ, അത് 2021-2022 കാലത്തിൽ വർഷത്തിൽ, അതായത് ഇനി കടന്നു വരുന്ന 2-3 വർഷത്തിനുള്ളിൽ കമ്പനി ടാക്സ് റേറ്റ് 25% എന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30% കമ്പനി ടാക്സ് റേറ്റ്. അത് വർഷം വർഷം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചുകൊണ്ട് വരികയാണ്. ഇപ്പൊ നിലവിൽ അത് കഴിഞ്ഞ വർഷത്തിൽ 27.5% കമ്പനി ടാക്സ് കുറച്ചിരുന്നു. എന്നാൽ അത് 25% അടുത്ത ഒരു 5-6 വർഷത്തിൽ 7 വർഷത്തിൽ നടപ്പാവേണ്ടതായിരുന്നു 25%. അത് ഫാസ്റ്റർ ആക്കിയിട്ട് കമ്പനി ടാക്സ് റേറ്റ് 25% കൊണ്ട് എത്തിക്കുക, അടുത്ത 2-3 വർഷത്തിനകത്ത് അവിടെ എത്തിക്കുക എന്നുള്ളത്.
ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേറോൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലുള്ള മാറ്റങ്ങൾ. എന്താണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പരിഷ്കാരം?
അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ തന്നെ ബിസിനസ്സുകൾക്ക് സിംഗിൾ ടച്ച് പേറോൾ എന്ന് പറയുന്ന പുതിയ ഒരു പേറോൾ വ്യത്യാസം, അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന്, ചെറിയ ബിസിനസ്സിനും വലിയ ബിസിനസ്സുകൾക്കും എംപ്ലോയി ഉണ്ടെങ്കിൽ നമ്മൾ വർഷാന്ത്യത്തിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ശമ്പളം എത്രയാണെന്നുള്ള റിപ്പോർട്ട് ഇയർ എൻഡിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ PAYG സമ്മറി ആയിട്ട് ടാക്സ് ഓഫീസിനെ അറിയിക്കുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ വലിയ ബിസിനസ്സുകൾക്കെല്ലാം സാലറി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ടാക്സ് ഓഫീസിലേക്ക് അതിന്റെ റിപ്പോർട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് ഓസ്ട്രേലിയൻ പേറോൾ സിസ്റ്റം മാറുകയായിരുന്നു. ഈ ജൂലൈ 1 മുതൽ ഏറ്റവും ചെറിയ ബിസിനസ്സുകൾക്ക് മുതൽ അത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് ഒരു എംപ്ലോയിയെങ്കിലും നാം എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ വീക്കിലും അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റിലും ശമ്പളം കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ കൂടെ ടാക്സ് ഓഫീസിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, ടാക്സ് ഓഫീസിനെ അറിയിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാവുകയാണ് ഈ ജൂലൈ 1 മുതൽ. അടുത്ത വർഷം മുതൽ ഈ സിംഗിൾ ടച്ച് പേറോളിലൂടെ ടാക്സ് ഓഫീസിന് കിട്ടുന്ന ഇൻഫർമേഷൻ അപ്പോൾ ബെനിഫിറ്റ് ഓഫീസുകളിലേക്ക്, സെൻട്രൽ ലിങ്ക് ഹ്യൂമൻ സർവീസ് ഓഫീസുകളിലേക്ക് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിലൂടെ ഇൻകം സപ്പോർട്ട് പേയ്മെന്റുകൾ എസ്റ്റിമേറ്റഡ് ഇൻകത്തിനെ ബേസ് ചെയ്തല്ല, ആക്ച്വൽ ഇൻകം എത്രയാണോ റിസീവ് ചെയ്യുന്നത് അതിനനുസരിച്ച് എവറി വീക്ക് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അത് വളരെ വലിയൊരു ചേഞ്ച് ആണ്. ബെനിഫിറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഇൻകം സപ്പോർട്ട് പേയ്മെന്റുകൾ ലഭിക്കുന്നവർക്ക് അത് അല്പമല്ലാത്ത വ്യത്യാസം അതിൽ വരും. മോർ ആക്യുറേറ്റ് ആയിരിക്കും അത്.
വളരെയധികം നന്ദി ശ്രീ ബജുമത്തായി, ഇത്രയും വിവരങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള നികുതി പരിഷ്കാരങ്ങളെ കുറിച്ച് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി ദില. sbs.com.au